ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 28-ാം തീയതി. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഇയോബിന്റെ പുസ്തകം 13, 14, 15 അധ്യായങ്ങൾ വായിക്കുന്നു. എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു, എന്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല. സർവശക്തനോട് ഞാൻ സംസാരിക്കുവാൻ ഭാവിക്കുന്നു, ദൈവത്തോട് വാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ ഭോഷ്ക് കെട്ടിയുണ്ടാക്കുന്നവർ, നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ. നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം, അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും. എന്റെ ന്യായവാദം കേട്ടുകൊള്ളുവീൻ, എന്റെ അധരങ്ങളുടെ വ്യവഹാരം ശ്രദ്ധിക്കുവീൻ. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ? അവനു വേണ്ടി വ്യാജം പറയുന്നുവോ? അവന്റെ പക്ഷം പിടിക്കുന്നുവോ? ദൈവത്തിനു വേണ്ടി വാദിക്കുന്നുവോ? അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ? മർത്യനെ തോൽപ്പിക്കും പോലെ നിങ്ങൾ അവനെ തോൽപ്പിക്കുമോ? ഗൂഢമായ മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും നിശ്ചയം. അവന്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ? അവന്റെ ഭീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ? നിങ്ങളുടെ ജ്ഞാപക വാക്യങ്ങൾ ഭസ്മവാക്യങ്ങൾ അത്രേ, നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ തന്നെ. നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ. ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന്? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. വഷളൻ അവൻ്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും. എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുവീൻ, ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ. ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. എന്നോട് വാദിക്കുവാൻ തുനിയുന്നത് ആര്? ഞാൻ ഇപ്പോൾ മിണ്ടാതിരുന്ന് എന്റെ പ്രാണൻ വിട്ടുപോകും. രണ്ട് കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ, എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിക്കുകയില്ല. നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ, നിന്റെ ഘോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ. പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, നീ ഉത്തരം അരുളണമേ. എന്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര! എന്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന്? പാറിപ്പോകുന്ന ഇലയെ നീ പേടിക്കുമോ? ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ? കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വച്ച് എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. എൻ്റെ കാൽ നീ ആമത്തിലിട്ടു, എൻ്റെ നടപ്പൊക്കെയും കുറിച്ചു വയ്ക്കുന്നു, എൻ്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു. ഈ ജനം ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴു അരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവന്റെ നേരെയോ തൃക്കണ്ണം ഇഴിക്കുന്നത്? എന്നെയോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത്? അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, അവന് ലംഘിച്ചുകൂടാത്ത അതിര നീ വച്ചിരിക്കുന്നു. അവൻ ഒരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവങ്കിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർ വിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറ് വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. ആകാശമില്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാവും. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു, എൻ്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ? എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എൻ്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. മല പോലും വീണ് പൊടിയുന്നു, പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തേയുവാനിടയാക്കുന്നതും അതിൻ്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുക്കി കളയുന്നതും പോലെ നീ മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു. നീ അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. തന്നെ പറ്റി മാത്രം അവൻ്റെ ദേഹം വേദനപ്പെടുന്നു, തന്നെക്കുറിച്ചത്രേ അവൻ്റെ ഉള്ളം ദുഃഖിക്കുന്നു. അതിന് തേമാന്യനായ ഏലിഫസ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ജ്ഞാനിയായവൻ വ്യർത്ഥജ്ഞാനം പ്രസ്താവിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറു നിറയ്ക്കുമോ? അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ? നീ ഭക്തി വെടിഞ്ഞ ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു, നിന്റെ അകൃത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു, ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല, നിന്റെ സ്വന്തം വായ നിന്നെ കുറ്റം വിധിക്കുന്നു, നിന്റെ അധരങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു. നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ, ഗിരികൾക്കും മുമ്പേ നീ പിറന്നുവോ? നീ ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നുവോ? ഞങ്ങൾ അറിയാത്തതായി നീ എന്ത് അറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തൊന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട്, നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ. ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ? നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നത് എന്ത്? നീ കണ്ണുരുട്ടുന്നത് എന്ത്? നീ ദൈവത്തിൻ്റെ നേരെ ചീറുകയും നിന്റെ വായിൽ നിന്ന് മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. പിന്നെ മ്ലേശ്ചതയും വഷളത്വവും ഉള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ? ഞാൻ നിന്നെ ഉപദേശിക്കാം, കേട്ടുകൊള്ളുക. ഞാൻ കണ്ടിട്ടുള്ളത് വിചാരിച്ച് പറയാം. ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചു വയ്ക്കാതെ അറിയിക്കുകയും ചെയ്തത് തന്നെ. അവർക്ക് മാത്രമല്ലോ ദേശം നൽകിയിരുന്നത്, അന്യൻ അവരുടെ ഇടയിൽ കടക്കുന്നതുമില്ല. ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു, നിഷ്ഠൂരന് വെച്ചിരിക്കുന്ന ആണ്ടുകൾ തികയുവോളം തന്നെ. ഘോരനാദം അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു, സുഖമായിരിക്കുകയിൽ കവർച്ചക്കാരൻ അവൻ്റെ നേരെ വരുന്നു. അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അപ്പം തെണ്ടി നടക്കുന്നു, അത് എവിടെ കിട്ടും? അനർത്ഥ ദിവസം തനിക്ക് അടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു. കഷ്ടവും വ്യാകുലവും അവനെ അരട്ടുന്നു. പടയ്ക്കൊരുങ്ങിയ രാജാവെന്ന പോലെ അവനെ ആക്രമിക്കുന്നു. അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ. തൻ്റെ പരിചകളുടെ തുടിച്ച മുഴകളോടുകൂടെ അവൻ ശാഠ്യം കാണിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ തൻ്റെ മുഖത്തെ മേധസ് കൊണ്ട് മൂടുന്നു, തൻ്റെ കടിപ്രദേശത്ത് കൊഴുപ്പ് കൂട്ടുന്നു. അവൻ ശൂന്യ നഗരങ്ങളിലും ആരും പാർക്കാതെ കൽക്കൂമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു. അവൻ ധനവാനാകുകയില്ല, അവൻ്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല, അവരുടെ വിളവ് നിലത്തേക്ക് കുലച്ചു മറിയുകയില്ല. ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകുകയില്ല, അഗ്നിജ്വാല അവൻ്റെ കൊമ്പുകളെ ഉണക്കിക്കളയും, തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും. അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത്, അത് സ്വയവഞ്ചനയത്രേ. അവൻ്റെ പ്രതിഫലം വ്യാജം തന്നെ ആയിരിക്കും. അവൻ്റെ ദിവസം വരും മുമ്പേ അത് നിവൃത്തിയാകും. അവൻ്റെ പനം പട്ട പച്ചയായിരിക്കില്ല, മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും, ഒലിവ് വൃക്ഷം പോലെ പൂ പൊഴിയിക്കും. വഷളന്മാരുടെ കൂട്ടം വന്ധ്യത പ്രാപിക്കും, കൈക്കൂലിയുടെ കൂടാരങ്ങൾ തീക്കിരയാകും. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു, അവരുടെ ഉദരം വഞ്ചനയെ ഉളവാക്കുന്നു. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8:26-40 വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് എരുഷലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ എരുഷലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിചാരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്ത് കൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചും കൊണ്ട് കൈസര്യയിൽ എത്തി.
കർത്താവിൽ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇന്ന് 8:26-40 വാക്യങ്ങൾ നാം ഇന്ന് വായിച്ച് കേട്ടല്ലോ. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം വളരെ സുപരിചിതമായ ഭാഗമാണെങ്കിലും ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വിവരിക്കുമ്പോൾ ശമരിയിൽ വലിയ ഉണർവ് നടന്നു. ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായതായിട്ടുള്ള ഉണർവ്, അഭിചാരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ശിമോൻ മുമ്പോട്ട് കടന്നു വന്ന് അവൻ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ, അതിനുശേഷം അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും ഒക്കെ അവിടെ വന്ന് കർത്താവിൻ്റെ സുവിശേഷം ശക്തിയോടെ പറയുകയും അവിടെ വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രചരിക്കുകയും ഉണ്ടായി. ഇന്ന് നാം വായിച്ച ഭാഗത്ത് നാം വായിച്ചു തുടങ്ങിയത് ഫിലിപ്പോസ് ചെയ്യുന്ന, തുടർന്ന് അതിനുശേഷം ഫിലിപ്പോസിന് ലഭിച്ചതായിട്ടുള്ള ഒരു നിയോഗം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റ് അപ്പോസ്തലന്മാർ യോഹന്നാനും പത്രോസുമൊക്കെ മടങ്ങി യെരുശലേമിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഫിലിപ്പോസിനെ ഒരു പ്രത്യേക നിയോഗവുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അയക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്നാണ് പറഞ്ഞു. പത്രോസും യോഹന്നാനും പോകുന്നത് മനസ്സിലാക്കാം, അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇവിടെ ഇതാ ഫിലിപ്പോസിനോട് പറയുന്നത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. നിർജ്ജനമായ വഴിയിലേക്ക് പോകുവാൻ, ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറയുന്നു. കൂടുതലായിട്ടൊന്നും അവന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു കാര്യങ്ങളും അവന് പ്രത്യേകമായി അവന് ഉണർത്തിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അവൻ അതുപോലെ അനുസരിക്കുന്നു, ഫിലിപ്പോസ് അനുസരിച്ച് പോകുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. എപ്പോഴും നാം ഇവിടെ ഓർക്കേണ്ട കാര്യം, ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ, എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ആരിൽ കൂടെ സുവിശേഷം അറിയിക്കണം, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ അതിനായി ഉപയോഗിക്കുന്നു, അതിനുള്ള നിയോഗം നൽകുന്നു. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടേണ്ട വ്യക്തിയിൽ അഥവാ ദൈവം തിരഞ്ഞെടുത്ത ആ വ്യക്തിയിൽ, ദൈവഭേദനാകുവാനുള്ള വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ നിലയിൽ അവരും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരത്തക്കവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫിലിപ്പോസിനെ സുവിശേഷം പറയുവാൻ ഉള്ള നിയോഗവുമായിട്ട് അവരെ അയക്കുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേലുചാരകനുമായ ഒരു എത്യോപ്യനെയാണ് ഇവിടെ സുവിശേഷം കേൾക്കുവാൻ, അല്ലെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ, സുവിശേഷം കേൾക്കുവാൻ ഒരുക്കിയിരിക്കുന്നത്. സാഹചര്യം നമുക്കറിയാമല്ലോ. അവൻ ചെല്ലുമ്പോൾ, ഫിലിപ്പോസ് ചെല്ലുമ്പോൾ, ഈ ഷണ്ണൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരു ഒരു അവസ്ഥയിലാണ് അവനെ കാണുന്നത്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, യഹൂദ വിശ്വാസത്തെ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം എന്ന് വേണം കരുതാൻ. ഇദ്ദേഹം ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു സന്ദർശനമല്ല നടത്തുന്നത്, അവൻ്റെ വ്യക്തിപരമായ ഒരു സന്ദർശനമായിട്ട് വേണം നമുക്ക് കാണുവാൻ കാര്യം. അവൻ അവിടെ പോയി നമസ്കരിച്ചിട്ട് മടങ്ങി വരുന്നു എന്നാണ് പറയുന്നത്. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, തേരിലിരിക്കുമ്പോൾ, അവൻ്റെ വാഹനത്തിലിരിക്കുമ്പോൾ, അകമ്പടിയൊക്കെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, എന്തായിരുന്നാലും തേരിലിരുന്നു കൊണ്ട് അവൻ വായിക്കുന്നത് തിരുവചനമാണ്. തിരുവചനത്തിൻ്റെ കുറഞ്ഞ പക്ഷേ ഒരു ഭാഗമെങ്കിലും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമെങ്കിലും അവൻ്റെ കയ്യിലുണ്ട്. അവൻ അത് വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നത്, അടുത്തിരുന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഒരു നിർദ്ദേശം ഫിലിപ്പോസിന് ലഭിക്കുന്നില്ല. അവൻ തേരിനോട് ചേർന്ന് നടക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പോസ് ചെല്ലുമ്പോൾ കേൾക്കുന്നത് അവൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പ്രത്യേകം വായിക്കുന്ന ഭാഗം, നല്ലവണ്ണം ഫിലിപ്പോസിന് അറിയാവുന്ന ഭാഗം തന്നെ അവനത് കേൾക്കുന്നു. അവൻ കേൾക്കുന്ന ഭാഗം ഇതാണ്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവരെ കൊണ്ടുപോയി, രോമൻ കത്രികയുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഈ ഭാഗങ്ങളാണ് ഷണ്ണൻ വായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവിടെ ഫിലിപ്പോസിന് മനസ്സിലായി. ഫിലിപ്പോസ് അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിനക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? കാര്യങ്ങൾ നീ വായിക്കുന്നുണ്ട്, ഇതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? അവനത് ചോദിക്കുവാനുള്ള നിർദ്ദേശവും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമായ അവന് ആ നിർദ്ദേശം കൊടുത്തു. അവനങ്ങനെ ചോദിച്ചു. എന്നാൽ അങ്ങനെ ആ ചോദിച്ച ചോദ്യത്തിന് മുമ്പാകെ ഷണ്ണൻ അവനെ തേരിലേക്ക്, അവനോടൊപ്പം ഇരിപ്പാൻ അവനെ ക്ഷണിക്കുകയും തന്നോടുകൂടെ ഇരുന്ന് ഈ തിരുവെഴുത്തിലെ ഭാഗങ്ങളെ അവന് വിവരിച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഈ തിരുവെഴുത്തിലെ ഭാഗങ്ങളെ വിവരിച്ചു കൊടുക്കുകയും സുവിശേഷത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പരമപ്രധാനമായ കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവന് വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ യെശയ്യാവ് പ്രവചനാത്മാവിൽ അവൻ പറഞ്ഞ ഭാഗങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി. ഫിലിപ്പോസിന് വിവരണങ്ങൾ ഒക്കെ മനസ്സിലായി. അവൻ പെട്ടെന്ന് പറയുന്നു, വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ, ഇവിടെ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്നാനത്തെക്കുറിച്ച് നാം കാണുന്നില്ല. എന്നാൽ ഇവന് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപക്ഷെ ഈ ഫിലിപ്പോസ് സുവിശേഷം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവന് വിവരിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് അവന് മനസ്സിലായി. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ, അവനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, അവനോട് ചേർന്ന് ആ ക്രിസ്തുവിനോട് കൂടെയായി തീരുവാനുള്ള ആ സ്നാനത്തിന് വേണ്ടി അവൻ ഒരുങ്ങുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അവൻ ഫിലിപ്പോസും ഷണ്ണനും ഇവരും വെള്ളത്തിലിറങ്ങി. അങ്ങനെ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്നാണ് നാം കാണുന്നത്. ഇതിലും ഒരു കാര്യം നാം മനസ്സിലാക്കണം: അവർ പ്രത്യേക നിയോഗത്തിലൂടെ അവനെ അയച്ചുവെങ്കിൽ, ആ നിയോഗം ചെയ്തു, അവനെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ ചെയ്തു, ആ ശുശ്രൂഷയുടെ ആ പ്രത്യേകമായ ആ അടയാള സഹിതം, ആ ജലത്തിൽ സാക്ഷിക്കുന്ന ആ സ്നാനം വരെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മൾ അവിടെ കാണുന്നില്ല. അവനെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലായ്പ്പോഴും നാം ഓർക്കേണ്ട കാര്യം, ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിൽ അത് നടക്കുവാൻ, അത് ചെയ്യുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമുണ്ട്. മാനുഷിക കഴിവുകളോ മാനുഷിക പ്രാപ്തികളോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ പ്രവർത്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം അവസരം കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആത്മാക്കളുടെ വിടുതലിനും ദൈവജനത്തിനും അനുഗ്രഹത്തിനും നമ്മളുടെ ഒക്കെയും ജീവിതത്തിൻ്റെ ഉത്തേജനത്തിനും അത് ഇടയായിത്തീരും. അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കിടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ.